ഇടയ്ക്കമേൽ ഓരോ തവണ കോൽ വീഴുമ്പോഴും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ തട്ടുന്നത് പോലെയാണ് അല്ലേ? വല്ലാതെ ആഴത്തിൽ മനസ്സിൽ തൊടുന്ന ഒരു ശബ്ദം. മലയാളിക്ക് സ്വന്തമെന്ന് അഭിമാനത്തോടെ പറയാവുന്ന മേളവാദ്യമാണ് ഇത്. കേരളത്തിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന മേളവാദ്യം. തുകൽവാദ്യമാണ് ഇടയ്ക്ക. എന്നാൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാധാരണ തുകൽവാദ്യങ്ങളെ മതിൽക്കെട്ടിന് പുറത്തേക്ക് അകറ്റി നിർത്തുമ്പോഴും ഇടയ്ക്കയ്ക്ക് മാത്രം ഉള്ളിലേക്ക് പ്രവേശനമുണ്ട്. മാത്രമല്ല, ഒരേ സമയം തന്ത്രിവാദ്യമെന്നും തുകൽവാദ്യമെന്നും കുഴൽവാദ്യമെന്നുമെല്ലാം വിളിക്കാവുന്ന സംഗീതോപകരണം കൂടിയാണ് ഇടയ്ക്ക. അഡിലേഡിൽ മലയാള കലയെയും സാഹിത്യത്തെയും സജീവമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മലയാളികളാണ് ഇടയ്ക്കയ്ക്കും പ്രചാരം നൽകുന്നത്. അഡലേഡിലെ മലയാളി കൂട്ടായ്മകളുടെ പരിപാടികളിൽ പലതിനും ഇടയ്ക്കവാദ്യം പതിവാകുന്നു. കണ്ണൂർ സ്വദേശിയായ സന്തോഷ് മാരാറാണ് ഇവിടത്തെ പ്രധാന ഇടയ്ക്കാവാദകൻ. ഇടയ്ക്ക എന്ന വാദ്യോപകരണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് സന്തോഷ് തന്നെ വിശദീകരിക്കുന്നു.
ഇടയ്ക്ക രണ്ട് വട്ടം ആണ് ഇടയ്ക്കയ്ക്ക്. ചെണ്ടമാതിരിയാണ്, പക്ഷെ ചെണ്ടേനെക്കാട്ട് ചെറുത്. അത് ചെറിയൊരു തോല് കൊണ്ടാണ് വട്ടം ഉണ്ടാക്കുന്നത്. അതിങ്ങനെ പോത്തിൻ്റെ കാലിൽ നിന്നാണ് ആ ഒരു പാടമാതിരിയുള്ള ഒരു സാധനമാണ് അതിൻ്റെ തോലിന് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ രണ്ട് വട്ടത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്നൊരു മരമുണ്ട്. അത് ശരിക്കും പറഞ്ഞ ശരീരം എന്നാണ് അതിന് പറയുന്നത്. ഇടയ്ക്കയുടെ ശരീരം എന്നാണ് അതിന് പറയുന്നത്. ഒരു വട്ടത്തിന് ആറ് ഹോളുണ്ട്. അതാണ് രണ്ട് ചരടുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. രണ്ട് ആറ് ഹോള് ആറ് ശാസ്ത്രം എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ജീവക്കോലുണ്ട്. നാല് ജീവക്കോലാണ്. ജീവക്കോലാണ് ഈ ചരടിൻ്റെ ഉള്ളിൽ ഘടിപ്പിച്ച് വെക്കുന്നത്. അത് ഇതിൻ്റെ സൗണ്ടിനെ കുറച്ച് വ്യത്യാസപ്പെടുത്തും. നാല് വേദങ്ങളാണ്. ആ നാല് വേദങ്ങളെ 64 ബോളുകളുണ്ട്. അത് ആ 64 ബോളുകൾ എന്ന് പറയുന്നത് 64 കലകളാണ് ഉദ്ദേശിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ക്ലോത്ത്, നമ്മളെ തുണി, നമ്മള് അതിനെ അത് ശരിക്ക് ശിവാംഗം എന്നാ പറയുക. അത് പാമ്പിന്റെ തോലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്, തോളത്തൂക്കിയിരിക്കുന്നത്. അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇടയ്ക്കയുടെ ഒരു രൂപം.
ഒരു കാലത്ത് സോപാന സംഗീതത്തിൽ നിറഞ്ഞു നിന്ന ഇടയ്ക്ക ഇന്ന് മറ്റു നിരവധി സംഗീത മേഖലകളിലെല്ലാം സജീവമാവുകയാണെന്ന് അഡലേഡിൽ മലയാള സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന മഹേഷ് സുബ്രഹ്മണ്യൻ ചൂണ്ടിക്കാട്ടുന്നു.
ഇത് പണ്ടുകാലം മുതലേ ക്ഷേത്രങ്ങളിലെ സോപാന സംഗീതങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. സോപാന സംഗീതം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഇത് സോപാനത്തിൽ, അതായത് അമ്പലത്തിലെ ക്ഷേത്രത്തിന് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് അവിടെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ചർമ്മവാദ്യമാണ് ഈ ഇടയ്ക്ക. മറ്റു വാദ്യങ്ങൾക്കൊന്നും തന്നെ അവിടെ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ദേവവാദ്യം എന്നുള്ള ഇതിനൊരു പേരുണ്ട്. ഇത് പിന്നീട് മറ്റുള്ള ചില ക്ഷേത്രവാദ്യങ്ങളിലും ക്ഷേത്രമേളങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ്. അതിൽ പക്ഷെ അത് വളരെ പ്രാമുഖ്യമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല അവിടെ. ഉദാഹരണത്തിന് പഞ്ചവാദ്യം നോക്കാം. പഞ്ചവാദ്യത്തിൽ ഒരു വാദ്യം ഇടയ്ക്കയാണ്. പഞ്ചവാദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം അവിടെ അത് താളമിട്ട് കൊടുക്കുന്ന ഒരു വാദ്യം മാത്രമാണ് അവിടെ ഇടയ്ക്ക. അല്ലാതെ അത് മുഴുവനായിട്ട് അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാദ്യമായതുകൊണ്ട് ഒരുപക്ഷെ ഇതിന് ഇടയ്ക്ക എന്ന് പേര് വന്നതും ആവാം.
ഇടയ്ക്ക കൊട്ടുന്നത് കണ്ടാൽ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഒറ്റ കൈകൊണ്ട് വെറുതെ അങ്ങ് കൊട്ടിയാൽ പോരെ എന്നാണ് പെട്ടെന്ന് തോന്നുന്നത്. എന്നാൽ ഇതിൽ കൊട്ടൽ മാത്രമല്ല, മറുകൈ കൊണ്ട് ഇടയ്ക്കയുടെ ശരീരം മുകളിലേക്കും താഴേക്കും നീക്കണം. അതനുസരിച്ച് ഇടയ്ക്കയിൽ നിന്ന് വരുന്ന ശബ്ദത്തിൽ മാറ്റമുണ്ടാകുമെന്നും സന്തോഷ് മാരാർ ഇടയ്ക്ക കൂട്ടി തന്നെ വ്യക്തമാക്കി തരുന്നു.
ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇടയ്ക്ക വായിക്കാൻ. കാരണം ഞങ്ങൾ ഒരു കഴിയിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം കൂടുതൽ വലത്ത് കഴിയാണ് കൊട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇടത് കഴി ഞങ്ങൾ ഈ മരം അതിൽ നമ്മൾ ഒരു ഇടത്തെ കഴി അതിലുണ്ടാവും. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇടയ്ക്കയുടെ സൗണ്ട് മാറ്റം വരുന്നത്. അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈ പിച്ച്, ലോ പിച്ച് എല്ലാം നമ്മൾക്ക് ഇടയ്ക്കയിൽ വായിക്കാൻ പറ്റും. നമ്മളിത് മരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിന് ഇടത്തേ കഴിയുന്ന കൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ സൗണ്ടുകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നത്.
ഇടയ്ക്കയിൽ പലരും പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. കവിതാ പാരായണം മുതൽ കഥകളിയും തായമ്പകയും മോഹിനിയാട്ടവുമെല്ലാം ഇടയ്ക്കയുടെ പിന്നണിയോടെയാണ് ഇപ്പോൾ നടക്കുന്നത്. കർണാടക സംഗീതത്തിലെ സ്വരങ്ങൾ പോലും ഇടയ്ക്കയിൽ കൊട്ടാൻ കഴിയും.
ഇടയ്ക്ക ശാസ്ത്രീയ സംഗീതത്തിലെ യൂസ് ചെയ്യുന്ന സരിഗമ പ ധനിസ എന്നത് സെയിം ഇത് നമ്മൾക്ക് ഇടയ്ക്കയിലെയും കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് സരിഗമപദനിസ ഇതേമാതിരി നമ്മൾക്ക് ഇടയ്ക്കയിലും ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൈയുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് ആ സൗണ്ട് അങ്ങനെ വരുന്നത്.
കാലാകാലങ്ങളിൽ ഇതിന് പുതിയ പുതിയ ഒരു കുറെ പോപ്പുലാരിറ്റി വന്നു. ഈ പോപ്പുലാരിറ്റി കൊണ്ടുവരാനായിട്ട് വളരെയധികം മേള വിദഗ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു കലാപരമായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഞെരളത്ത് രാമപൊതുവാൾ, അദ്ദേഹമാണ് കേരളത്തിൽ ഈ സോപാന സംഗീതം എന്നുള്ള രീതിയിൽ വളരെയധികം വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ച ആളാണ്. മേളത്തിൽ പഞ്ചവാദ്യത്തിലോ അതിലൊക്കെ ഇതിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടുള്ള ആൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പല്ലാവൂർ അപ്പുമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പല ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വളരെയധികം അഷ്ടപതിയിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അഷ്ടപതിയിലും ഒക്കെ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അകമ്പടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പിന്നെ കാലാകാലങ്ങളിൽ ഇതിനകത്ത് പല പല ഇതിനോടുള്ള ആസ്വാദക വൃന്ദത്തിൻ്റെ ഒരു താല്പര്യമനുസരിച്ച് ഇതിന് വ്യതിയാനം വന്നിട്ട് പല മേഖലകളിലും ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ സിനിമാ പാട്ടുകളിൽ ഇത് കുറേയൊക്കെ ഇത് സർവ്വസാധാരണമായിട്ടുണ്ട്.
അതായത് കണ്ടാൽ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇടയ്ക്ക് അത്ര ചെറിയ വാദ്യമല്ലെന്ന് സാരം. അഡ്ലേഡ് മലയാളികളുടെ കൂടുതൽ പരിപാടികളിൽ ഇത്തരത്തിൽ ഇടയ്ക്കയെയും കഥകളിപ്പദങ്ങളെയും എല്ലാം എത്തിക്കാനും പുതിയ തലമുറയെയും മലയാള സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനുമാണ് ഇവരുടെ ശ്രമം.